ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും ബഹുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞാൻ കൊടുക്കരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞാൻ കൊടുക്കരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ ദൻഡിയാരോട് കരുണ എന്ന് വെച്ചാൽ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഒരു വിഷം സർവ്വസമീനമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിങ്ങളുടെ നാലാജീവ ശക്തി മുഖത്തോന്നേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായി മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത് മറിയമേ എമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എമ്പുരാനോടമ്മ വേഷിച്ചുകൊള്ളണമേ. പറക്കുമാറും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്, നല്ല രാത്രികാലത്തിനായി നിന്നോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ രാജ്യങ്ങളിലിരുന്ന് കർത്താവ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യയെ ഓർക്കുന്നു. എസിന്റെ എല്ലാ മദ്രാസന തലത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. റീജിയണൽ ലെവൽ യൂണിറ്റ് തലങ്ങളിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രവർത്തകരെ അനുഗ്രഹീതമായിട്ട് അത് മുൻപിലേക്ക് പോകുന്നു. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല ശബ്ദത്താൽ ഞങ്ങളെ നിറച്ച് വഴി നടത്തുന്ന നല്ല ദൈവമാകിയ സ്തുതി. കൃപയാൽ ഞങ്ങളോട് തുടർന്നും കൂടെ ഇരിക്കണം. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ഭയപ്പെടേണ്ട എന്നും ഞങ്ങൾക്ക് സമാധാനമെന്നുമുള്ള തുടർച്ചയായ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നു. കൂടെ ഇരിക്കണമേ. ഞങ്ങളെ ബലഹീനരും കുറവുള്ളവരുമാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ ചിന്തകളല്ല, ദൈവത്തിന്റെ ആലോചനകൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വഴി നടത്തണമേ. ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി നീ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെയും അനുഗ്രഹിക്കണം. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവരെയും സന്ധ്യയിലേക്ക് പ്രത്യേകമായിട്ട് ദൈവസന്ധിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാഷണൽ പ്രെയർ ഡേ ആണ്. ലോകം മുഴുവൻ ഇന്ന് ഈ രാജ്യത്തെ പ്രത്യേകമായിട്ട് ദൈവസന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 4:3 അടിസ്ഥാനമാക്കിയാണ് പലയിടങ്ങളിലും, എനിക്ക് തോന്നി കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പലയിടങ്ങളിലും പ്രാർത്ഥനകളൊക്കെ നടന്നു. ദൈവസന്നിധിയിൽ നമുക്കൊരു വാക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ രാജ്യത്തെ, നമ്മളായിരിക്കുന്ന ഇടം, നമ്മുടെ സ്വത്വം, നമ്മുടെ സാംസ്കാരികമായിരിക്കുന്ന തനിമയൊക്കെയും നമുക്കുണ്ടെങ്കിലും ഈ ലോകത്തിൽ വന്ന് ഇവിടെ വന്ന് ജീവിക്കുവാൻ, നമ്മൾ കേവലം കുറച്ച് ജോലി കാര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ വന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെയൊന്നുമല്ല. ദൈവം ഇവിടെ ആയിരിക്കുവാൻ നമുക്ക് കൃപ നൽകിയിരിക്കുന്നു എന്നും ഇവിടെ ഒരു നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷവൽക്കരണമായി തീരണമെന്നും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. രാജ്യത്തെ ദൈവത്തിനെ അർപ്പിക്കാം. എൻ്റെ ഭരണാധിപന്മാര്, നമ്മളുടെ വിവിധ സ്റ്റേറ്റുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കൗണ്ടികളും സിറ്റികളും, നമ്മളായിരിക്കുന്ന മേഖലകളും, നമ്മുടെ നെയ്ബർഹുഡ് ഒക്കെ ദൈവത്തിനെ സമർപ്പിക്കാം. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ടെല്ലാം ദൈവത്തിനെ നമുക്കൊരു നിമിഷം ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ഇടത്ത് ഒരുപക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവർക്ക് തൊട്ടടുത്ത വീടുകൾ പോലും പരിചയമില്ലാതിരിക്കുന്നു. അനേകര് അവിടെ വന്ന് താമസിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള അപരിചിതത്വത്തിന്റെ ചില ഭവനങ്ങളെങ്കിലും ഒക്കെ ഉണ്ട്. എന്നാൽ ചിലരൊക്കെ നെയ്ബർഹുഡും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് നല്ല സഹകരണത്തിൽ പോകുന്നവരും അങ്ങനെ ഹിയർ ആൻഡ് ദയർ ഇവിടെയും അവിടെയൊക്കെയുമായിട്ട് പല രീതിയിൽ പല പ്രയാസങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ഒക്കെയാണല്ലോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. വിവിധ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർക്കാം. അതോടൊപ്പം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഇവരുടെ എല്ലാം നടുവിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുമാണ് നമ്മുടെ വിളി എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവകരുണയിൽ ഒരിക്കൽ കൂടി രാജ്യത്തെ മുഴുവൻ സമർപ്പിച്ച് കർത്താവ് ഈ രാജ്യത്തോട് നമ്മളെല്ലാവരോടും കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിൽ കേട്ട് കൃപയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളി ചെയ്യുമാറാകണമേ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മൾ വിശുദ്ധ കുർബാനയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട അനഫോറയിൽ എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തു. പീസ് ഓഫ് പീസ്, സെലിബ്രേഷൻ ഓഫ് ദി ഫെലോഷിപ്പ്, കർത്തും കോട ലിഫ്റ്റ് യു അപ്പ്, ബോധം വിചാരം ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു. പിന്നീട് ചർച്ച് ആങ്കസ്, പ്രൈസ് ഹോളി, ദൈവം പരിശുദ്ധൻ 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 എന്നുള്ള പ്രത്യേക പ്രാർത്ഥന. പിന്നീട് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചു. ബാറേഖാ ദേശിയൊല്ലി അപ്പവിഞ്ഞുങ്ങളെ വിശദീകരിക്കുന്നു. കർത്താവ് ചൊല്ലി അതേ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്. പിന്നീട് അനംനേസിസ് ആണ് നമ്മൾ ഓർക്കുന്നത്. സെക്കൻഡ് കമ്മിങ് കർത്താവിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നമ്മുടെ വലിയ പ്രത്യാശ നമ്മൾ ഘോഷിക്കുന്നു. അതിനുശേഷം എപ്പിക്ലൈസിസ് ആണ്, പരിശുദ്ധാത്മാവ് പിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ റൂഹ. ഈ അതിനുശേഷം കോൺസിക്രേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് വൈൻ, ഒരെണ്ണം കൂടെ ചേർന്ന് വരുന്നതാണ് എപ്പിക്ലൈസിസും. അത് ശുശ്രൂഷക്കാരൻ പരിശുദ്ധ റൂഹ ഈ ശുദ്ധ കുർബാനയിൽ പൊരുന്നി ആവർത്തിച്ച് എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതോടൊപ്പം പുരോഹിതൻ ചൊല്ലുന്നതായ പരിശുദ്ധ റൂഹ ആവർത്തിച്ച് അപ്പത്തെ കർത്താവിന്റെ ശരീരമാക്കട്ടെ, വീഞ്ഞിനെ കർത്താവിന്റെ രക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ചൊല്ലുന്നതായിട്ട് കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ കണ്ട സുബ്ദേനുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. സുബ്ദേനുകൾ ആറ് പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് അവരല്പം വിശദമായിട്ട് നമ്മൾ കണ്ടു. കണ്ണിപ്പിന്റെ ശുശ്രൂഷയും കൂടെ കഴിഞ്ഞ ആഴ്ച തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പം ഏതോ ദിവസമൊക്കെ വായിച്ചു പോകുമ്പോൾ അല്പം ദൈർഘ്യമായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ പരീക്ഷയെ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക. സിമ്പിളായിരിക്കും പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ. നേരത്തെ വിശുദ്ധ കുർബാനയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതിനകത്ത് ലളിതമായ കാര്യങ്ങളൊക്കെ മാത്രമേ ചോദ്യത്തിനുണ്ടാവുള്ളൂ. പക്ഷെ പഠിക്കുന്നത് കുറച്ച് ദിവസവും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമെന്നാണ്. എത്ര പഠിച്ചാലും തീരത്തില്ല. ഓരോ ഓരോ ഡയമെൻഷനിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഈച്ചാൻ്റെ എവരിതിങ് നമ്മൾ പറയാൻ പോയാൽ ഒത്തിരി ക്ലാസ്സുകൾ വേണ്ടി വരും. അതുകൊണ്ട് ഞാനും കഴിവതും ധൃതി വെച്ചാ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കണ്ണിപ്പിന്റെ ശുശ്രൂഷ, ദ ഓർഡർ ഓഫ് ഫ്രാക്ഷൻ ആൻഡ് കമ്മിക്ഷൻ, കണ്ണിപ്പിന്റെ ശുശ്രൂഷ. ആ സമയത്താണ് അൻപുടയോനെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയം. ഈ ഫ്രാക്ഷൻ ആൻഡ് കമ്മിക്ഷർ എന്ന് പറയുന്നത് ദ കർട്ടൻ ഈസ് ഡ്രോൺ അക്രോസ് ദ സാങ്ക്ച്വറി ഹൈഡിംഗ് ഇറ്റ് in order to remind us of the chime of his redemptive passion, death, burial and resurrection, when the earth was engulfed in darkness. ഈ ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം, മരണം, ഖബറടക്കം, പുനരുത്ഥാനം എന്നിവയെ ഓർക്കുന്ന പ്രത്യേകമായ സമയമാണ് അൻപുടയോനെ നിൻവാതിൽ എന്നുള്ള പ്രാർത്ഥന പാട്ട് ചൊല്ലുന്ന സമയം. While the sanctuary is covered by the curtain, the celebrant breaks the body of Christ and mixes it with his blood. While the celebrant conducts the liturgical actions in a rubrics and prayers of fraction and commixture, the congregation may sing the general fraction hymn unless there is a particular fraction hymn for that specific kurbano. This hymn, പ്രത്യേക പാട്ടുകളൊന്നും ഇല്ലെങ്കിലും പുടയോനെ എന്നുള്ള, അല്ലെങ്കിൽ ശ്രാപ്പികളെ കണ്ടേ ഷായ എന്നുള്ള രണ്ട് പാട്ടുകൾ നമ്മൾ മാറി മാറി ചൊല്ലും. അതാണ് ഫ്രാക്ഷന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ തിരുമേനി പുസ്തകത്തിൽ അല്പം കൂടി വിശദമായിട്ടത് പറയുന്നുണ്ട്. സുബ്ദേന് മുമ്പ് പറഞ്ഞു നിർത്തിയത് അപ്പ വീഞ്ഞുകൾ കർത്താവിന്റെ തിരിശരീര രക്തങ്ങളാകുന്നു എന്നതാണ്. എന്നാൽ ഖണ്ണിപ്പിന്റെ രഹസ്യ ശുശ്രൂഷയിൽ കർത്താവിന്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളും അതിന്റെ പ്രസക്തിയും പ്രത്യേകതകളും അനുസരിക്കുകയും ഉയർപ്പിനെയും ക്രിസ്തുവിലുള്ള മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഖണ്ണിപ്പ് അത് രഹസ്യമായിട്ട് നടക്കുന്നതുകൊണ്ട് അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മൾ കർത്താവിന്റെ ഇവിടെ ഇപ്പൊ വായിച്ചു കേട്ടല്ലോ, നിങ്ങള് കർത്താവിന്റെ കഷ്ടാനുഭവം, മരണം, ഖബറടക്കം, പുനരുത്ഥാനം, പിന്നീട് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ തിയോളജിയുടെ ഡോഗ്മയുടെ വളരെ കാതലായിരിക്കുന്ന കാര്യങ്ങൾ, രഹസ്യമായിട്ട് ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടാണ് പുരോഹിതൻ ഫ്രാക്ഷൻ നടത്തുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അതോടൊപ്പം പിന്നീടുള്ളത് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പിതാവാം ദൈവത്തോട് സുഹൃത്തുപുത്രന്റെ തിരിച്ചുവരവ് അനുസ്മരിക്കത്തക്കവണ്ണം അപേക്ഷയോടെ അടുത്തു നിൽക്കുന്ന കാർമ്മികനാണ്. അവിടെ കാർമ്മികൻ തനിക്കും സർവ്വജനത്തിനുമായി മധ്യസ്ഥതയർപ്പിക്കും. ആ രംഗം സീനായ് മലയിൽ ഏകനായി ദൈവത്തോട് അഭിമുഖമായി നിന്ന മോശയെ നമുക്ക് ഓർക്കാവുന്നതാണ്. തിരുമേനി വളരെ മനോഹരമായ രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സീനായ് മലയിൽ ഏകനായി ദൈവത്തോട് അഭിമുഖമായിട്ട് നിന്ന മോശ. ബാക്കി എല്ലാവരും ക്രിസ്തുമായയുടെ താഴെയ, ക്രിസ്തുമ എന്ന് പറഞ്ഞാൽ വേലിക്കെട്ട, നമുക്ക് അതുകൊണ്ട് പള്ളിയില് ഈ പ്രഭാത നമസ്കാരം നമ്മൾ നടത്തുന്ന, നിങ്ങൾക്ക് പള്ളിയുടെ നാല് ഭാഗങ്ങൾ അറിയാലോ, ഹോളി ഓഫ് ഹോളീസ്, ഹോളി പ്ലേസ്, പിന്നീട് നെയ്വ്, ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരം എന്നുള്ളത്, ഈ ഏറ്റവും പുറമേ ഉള്ളത് പോർട്ടിക്കോ അല്ലെങ്കിൽ നാടകശാല എന്ന് നമ്മൾ പറയുന്നതായ കാര്യം പടിഞ്ഞാറ് വശത്ത്. അതിൽ ഈ ഹോളി ഓഫ് ഹോളീസും നെയ്വും പ്രാകാരവും ജനങ്ങൾ നിൽക്കുന്ന ഇടവും തമ്മിൽ ഇടയ്ക്കൊരു വേർതിരിവ് ഉണ്ടല്ലോ. അതാണ് നമ്മൾ പ്രഭാത നമസ്കാരം വരെയുള്ള നമസ്കാരങ്ങളെല്ലാം അവിടെ നടത്തുകയും അവിടെ നിന്ന് നമ്മൾ അവസാനം ചൊല്ലുന്നതായ കാര്യം ഏതാ, അവസാനം ചെയ്യുന്നതായ കാര്യം ഏതാ, ഈ ഹോളി പ്ലേസ്. അത് ഹോളി ഓഫ് ഹോളീസ് ആണ് മദ്ബഹ. എന്നാൽ ഈ ഹോളി പ്ലേസിൽ നിന്നുകൊണ്ട് നമ്മൾ അവസാനം ചെയ്യുന്നതായ കാര്യം എന്നാ, ബൈബിൾ ഏതാ
വായിക്കുന്നത്?
പഴയ നിയമം. പഴയ നിയമം കൊണ്ട് അവിടെ അവസാനിച്ചു. അത് വലിയ സിഗ്നിഫിക്കന്റ് ആണ് കേട്ടോ, വളരെ മീനിങ് ഉണ്ട്. പഴയ നിയമം അവിടെ അവസാനിച്ചു, പിന്നീട് അത് പുതിയ നിയമത്തിലേക്ക് മാറി. ഞാൻ നേരത്തെ തിരിശീലയുടെ കാര്യമൊക്കെ എന്ന് പറഞ്ഞതല്ലേ, തിരിശീല രണ്ടായിട്ട് കീറിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഏത് തിരിശീലയാ കീറിപ്പോയത്? നമ്മളിപ്പോ ഉപയോഗിക്കുന്ന തിരിശീല അതൊക്കെ ഞാൻ പറഞ്ഞതാ. എന്നാലും പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കൂ, ഇങ്ങനെ സമയം പോകുന്നു. എന്നാലും കേൾക്കാൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കേൾക്കാൻ പറ്റും, നല്ലതാണെന്ന് വിചാരിച്ചങ്ങ് പറയാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിച്ചു.
ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പോ ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരച്ചിലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു.
രണ്ട് കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന് വിശുദ്ധ വിശുദ്ധ സ്ഥലം, രണ്ട് അതിവിശുദ്ധം എന്ന കൂടാരം. അതാ ഹോളി പ്ലേസും ഹോളി ഓഫ് ഹോളീസും. മദ്ബഹ എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസ് ആണ്. അപ്പൊ ഹോളി പ്ലേസ് ഉണ്ടായിരുന്നു. ഈ ഹോളി ഓഫ് ഹോളീസ് എവിടാന്നാ പറഞ്ഞു? അതിവിശുദ്ധം എന്ന കൂടാരം എത്രാം തിരശ്ശീലയ്ക്ക് പിന്നില്ലാന്നാ പറഞ്ഞു? രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നില്ല. അപ്പൊ ഒന്നാം തിരശ്ശീല ഉണ്ട്, ഉണ്ട്, ഉണ്ടായിരുന്നു. ഒന്നാം തിരശ്ശീല എവിടായിരുന്നു? ഈ ഹോളി പ്ലേസും ജനങ്ങൾ നിൽക്കുന്ന നെയ്വും പ്രാകാരവും തമ്മിൽ വേർതിരിക്കുന്നതായിരുന്നു ഒന്നാം തിരശ്ശീല. പുറപ്പാട് ദിവസം 40-ാം അധ്യായമൊക്കെ ഹോംവർക്ക് ആയിട്ടിരുന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാം കൂടെ പറയാൻ പോയാൽ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഒന്നാം തിരശ്ശീല ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ സ്ഥലവും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിൽ വേർതിരിച്ച് ഒന്നാം തിരശ്ശീല ഉണ്ടായിരുന്നു. രണ്ടാം മറശീലയാണ്, അല്ലെങ്കിൽ തിരശ്ശീലയാണ്, സെക്കൻഡ് കർട്ടൻ ആണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഹോളി പ്ലേസ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതേ കാളകളെ ആടുമാടുകളെ ഒക്കെ അറുത്തുകൊണ്ടിരുന്ന സ്ഥലം, അതിന്റെ രക്തം കൊണ്ട് വന്നിരുന്ന സ്ഥലമാണ് ഈ ഹോളി പ്ലേസ് എന്ന് പറയുന്നത്. ഈ ഹോളി പ്ലേസിൽ നിന്ന് ഒരല്പം, ഒരു പാത്രത്തിൽ ഒരല്പം രക്തം എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രമേ പണ്ടും ഈ ഹോളി ഓഫ് ഹോളീസിലേക്ക് പുരോഹിതൻ കയറുള്ളൂ. അവിടെ കയറുന്നത് സത്യത്തിൽ ധൂവം വെക്കാനായിട്ട്. വായിച്ച ബാക്കി വായിച്ച ഇപ്പം മനസ്സിലാവും. അതോട്ട് വായിച്ച ഇപ്പൊ വായിച്ചതിന്റെ ബാക്കി.
അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടതും അതിനകത്തെ ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിയില്ല. ഇവ എങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ ഇവ എങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും. രക്തം കൂടാതെ അല്ല അത്, അവന്റെ അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്ക്.
രണ്ടാം തിരശ്ശീല ഹോളി ഓഫ് ഹോളീസില് വർഷത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ഒരല്പം രക്തം കൂടാതെ അല്ല, രക്തം കൊണ്ടാ ചെല്ലു നെച്ചിരി എടുത്തുകൊണ്ട് പോയി സ്പ്രിങ്കിൾ ചെയ്യുക. അത് ലേവ്യ പുസ്തകത്തിൽ അതിന്റെ വിശദീകരണമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയപ്പോഴാ ഒരു മഹാപുരോഹിതൻ ദർശനം കണ്ടത്. ഏത് മഹാപുരോഹിതനാ? ആ സക്കരിയ പുരോഹിതൻ നറുക്ക് വീണ് കഴിഞ്ഞിട്ടേ ദർശനം കണ്ടത് അങ്ങനെ കേറിയപ്പോഴാ. അപ്പൊ അന്ന് വലിയ ദീർഘമായ പ്രാർത്ഥനകളൊക്കെയാ. ധൂവ അർപ്പിക്കാനായിട്ടാ പോകുന്നത്. അവിടെ കാഴ്ചയപ്പവും ഒക്കെ ഉള്ളൂ. അവിടെ ധൂവ അർപ്പിക്കാനായിട്ടാ പോകുന്നത്. ധൂവക്കുറ്റിയും കൊണ്ടാ കയറുന്നത്. അവിടെ ധൂവ അർപ്പിക്കുന്നതേ ഉള്ളൂ. അന്ന് ഇന്നും ചെയ്യുന്ന അതേ ഉള്ളൂ. രക്തം ഒരല്പം എടുത്തോണ്ട് പോവുകയുള്ളു. അപ്പം ഈ ഹോളി പ്ലേസിൽ നമ്മൾ പഴയ നിയമം വായിക്കുന്ന ആ സ്ഥലത്തായിരുന്നു നാട്ടില്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പള്ളികളിൽ, മിക്കവാറും പള്ളികളിലൊക്കെ ഈ ഹോളി പ്ലേസും ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരവും തമ്മിൽ എന്നാ ഉണ്ട്, ഒരു ഒരു വേലിക്കെട്ടുണ്ട് അല്ലേ? വേലിക്കെട്ടുണ്ട്. അത് വേലിക്കെട്ട് തന്നെ ഫെൻസ്. അത് അത് കെസ്റൂമാന്ന് അതിന് പറയുന്നത്. ഈ സ്ഥലത്തിനും ഈ വേലിക്കെട്ടിനും എല്ലാം കൂടെ കെസ്റൂമാ. ഫെൻസിങ്ങാ. ഏതായി ഫെൻസിങ് എന്നറിയാവോ? മോശ പണ്ട് ഈ സീനായി മലയില് ദൈവത്തെ കാണാനായിട്ട് കയറിപ്പോയപ്പോ പറഞ്ഞു ആടുപാടുകളും കന്നുകാലികളും ജനങ്ങളും ആരും പർവ്വതത്തോട് അടുക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു വേലി കെട്ടണമെന്ന്. അങ്ങനെ കെട്ടിയ വേലിയാണ്. അതിന്റെ ഡിസൈനൊക്കെ ഇപ്പൊ മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മോശ പോയി ദൈവദർശനം ഉണ്ടായ ഇടമാണ് അത്. എന്നാൽ ഈ ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലവും അത് രണ്ടാം തിരശ്ശീലയാ. ഒന്നാം തിരശ്ശീല ഹോളി പ്ലേസില് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് മത്തായിയുടെ സുവിശേഷം 27:51 വായിക്കും. മത്തായി 27:51
അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച ഇഷ്ടന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കലറകളെ വിട്ടു.
മേൽത്തൊട്ടടി വരെ, മേൽത്തൊട്ടടി വരെ കീറി എന്ന് പറഞ്ഞാല് താഴെ നിന്ന് മേളോട്ടാ കീറുന്നെങ്കിൽ ഇവന്മാർ യഹൂദന്മാർ പറയും, ഇവന്മാര് ശിഷ്യന്മാർ വലിച്ചു കീറിയതാന്ന് പറയും. അതുകൊണ്ട് മേൽത്തൊട്ടടി വരെ താഴോട്ട് കീറിപ്പോയി. അല്ലാമാരത് പറയും. അത് നമ്മള് പിന്നീട് കർത്താവിനെ കല്ലറയിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലായിട്ടില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കീറിപ്പോയി എന്ന് പറഞ്ഞാൽ ഏത് തിരശ്ശീല കീറിയെന്ന് അതിനർത്ഥം. ഈ ഒന്നാം തിരശ്ശീല കീറിയത് കാര്യം എന്നാണെന്നറിയാവോ? ഇനി മേലിൽ ഒരു കുഞ്ഞാടും അർപ്പിക്കപ്പെടേണ്ടതില്ല. ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആ തിരശ്ശീല ഇത് തമ്മിലുള്ള വേർതിരിവും മാറി ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിന് വേണ്ടി യാഗമായിട്ട് അർപ്പിക്കപ്പെട്ട ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അർപ്പിക്കപ്പെട്ടു എന്നാ. തിരശ്ശീല കീറിയതാ ശരിയാ സംഭവം. ഏത് തിരശ്ശീലയാ കീറിയ? ഒന്നാം തിരശ്ശീല. അതുകൊണ്ട് നമ്മള് തിരശ്ശീല ഒന്നാം തിരശ്ശീല ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മളെ ഉപയോഗിക്കുന്ന ഇച്ചിരി മുന്നോട്ട് ഇറങ്ങിക്കിടക്കുന്ന തിരശ്ശീല സത്യത്തിൽ രണ്ടാം തിരശ്ശീലയുടെ പാർട്ട് തന്നെയാ. അങ്ങോട്ട് രണ്ട് സൈഡിലും ത്രോണോസ് അല്ലെ, ഇപ്പൊ 3:9 ഒക്കെയാണല്ലോ നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്ത് പോകുന്നത്. അപ്പോ പണ്ടത്തെ ദൈവാലയങ്ങളൊക്കെ നോക്കി ഒരേ രീതിയിലായി മൂന്ന് തിരശ്ശീലയും കിടക്കുന്നത്. മൂന്ന് സെയിൻസിന്റെ നാമത്തിൽ മൂന്ന് ക്രോണോസുകൾ സ്ഥാപിക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ മൂന്ന് തിരശ്ശീല ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് സത്യത്തിൽ സെക്കൻഡ് തിരശ്ശീലയുടെ പാർട്ട് തന്നെയാണ്. ഹോളി ഓഫ് ഹോളീസ് ആണ്. ഹോളി പ്ലേസും നെയ്വും തമ്മിൽ വേർതിരിക്കുന്നതല്ല, രണ്ട് സൈഡിൽ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ മോശ ദൈവസന്നിധിയിൽ ദൈവദർശനം കണ്ടു. അപ്പൊ അത് ആ ഹോളി പ്ലേസ് ഒരു വേർതിരിവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ചിത്രവും ആ വേലിക്കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. തിരിശീല നീക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണല്ലോ ഇപ്പോ നമ്മൾ തിരിശീല ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളത് ചൊല്ലുന്നത്. അതുകൊണ്ട് തിരിശീലയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസും ജനങ്ങൾ അത് തിരിശീലകള് അത് പകുതി വരെ ഉള്ളതാ സാധാരണ ഇടുന്നത്. വലിയ തിരിശീല അവിടെ കിടപ്പുണ്ട്, കിടന്നോട്ട്. ഇനി അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോയി അഴിപ്പിക്കാനൊന്നും പോകരുത്. പകുതി വരെയുള്ള തിരശീലേ ഉള്ളൂ ആർച്ച്. അതിൽ നമുക്ക് ആ ദൈവദർശനം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ആണ് അത് മുഴുവൻ മൂടുകയല്ലാത്തത്. പകുതി വരെ ഉള്ളൂ. എന്റെ പള്ളിയിലും ഇപ്പം മുഴുവൻ മൂടിയാ കിടക്കുന്നത്. ചെറിയ ദൈവാലയമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്രമീകരിച്ചതാ. അവിടെ തിയോളജിക്കൽ ഒരു സൈഡ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇനിയും പോയി അച്ഛൻ തിരിച്ചിലെല്ലാം മാറ്റണമെന്നൊക്കെ പറഞ്ഞു, ബഹളമൊന്നും ഉണ്ടാക്കരുത്. അപ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റ ഇറക്കം സ്വർഗം തുറന്നിരിക്കുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് പകുതി മാത്രം. പിന്നെ കയറി ഇറങ്ങി രഹസ്യങ്ങള് മിസ്ട്രീസ് നമ്മള് സാവിന്റെ സാലിഫിക് എക്കോണമി എക്കോണമി ഓഫ് സാലുവേഷൻ നമ്മൾ ഓർക്കുന്നത് കൊണ്ട് അതിന്റെ ക്രമീകരണത്തിന് വേണ്ടി നെത്തിയെടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് തിരശീല ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ദേഹം എന്ന തിരശീല ചീന്തിയാണ് അവൻ നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കണം. അതുകൊണ്ട് മോശ ദൈവസന്നിധിയിൽ സീനായി മലയിൽ നിൽക്കുന്നത് പോലെയാണ് ഈ അൻപുടയോനെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പുരോഹിതൻ നിൽക്കുന്നത് എന്ന് തിരുമേനി ഇവിടെ പറയുക. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ദൈവത്തോട് യാചിക്കുന്ന യോബിനെ യോബ് 42:1 മുതൽ വായിക്കാവും.
അതിന് യഹോ യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു.
അപ്പോ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി, ചോദിക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു എന്ന് ഇയ്യോബ് പറയുന്ന ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇത്രയും നാളത് അറിയാൻ മേലായിരുന്നു. നേരിട്ട് കാണുമ്പം കർത്താവിനെ കൈകളിലെടുത്ത് ആഘോഷിക്കും. അവിടെ അവന്റെ പീഡാനുഭവത്തെ എല്ലാം പുരോഹിതൻ ഓർക്കുകയാണ്. അപ്പോൾ അത് അത്ര പ്രാധാന്യമുള്ളൊരു സമയമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ അത് കഴിയുമ്പോഴത്തേനെ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. അത് പുരോഹിതൻ അത് മിസ്റ്ററി ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് അത് നിങ്ങൾ വിശദമായിട്ട് പഠിക്കണമെന്നില്ല. നിങ്ങൾ അതിനോട് ചേർന്ന് കുറച്ച് ലുത്തിനിയാകൾ നടത്തുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങൾ ഇനിയും അവിടെ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു സമയമാണ്. നമ്മള് കുറച്ചു പേർക്കെങ്കിലും ഇനിയും പതിയെ ഇരിക്കുന്ന ഭാവാതിരിമേനയുടെ ഒരു കൽപ്പനയൊക്കെ ഇനിയും അധികം താമസമില്ലാതെ ചില പള്ളികളിലൊക്കെ കിട്ടിക്കാണും, ചിലയിടത്തൊക്കെ കിട്ടാനായിട്ട് പോകുന്നു. ഈ ലുത്തിനിയാകളുടെ സമയം നിങ്ങളൊന്ന് നമ്മളത് വായിച്ചു നോക്കിയാൽ അറിയാം. ലിച്ചനി എന്ന് പറയാൻ നമ്മള് കാത്തലിക് ലിച്ചനി എന്നുള്ളത് നമ്മളത് വായിക്കാറേ ഇല്ല. ഈ അൻപുടയോന് ശേഷമേ ഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ശുശ്രൂഷക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, സഹോദരങ്ങളെ നിരപ്പിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും കരുണയുടെയും ദൂതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പിന്നെ അങ്ങനെയുള്ള കുറെ പ്രാർത്ഥന ചിലയിടത്തൊക്കെ പ്രാർത്ഥിക്കും. പിന്നീട് ഞങ്ങളുടെ ദൈവമായ കർത്താവ് നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും അതിനകത്തൊക്കെ ആ പ്രാർത്ഥനയിലൊക്കെ എല്ലാം ഉണ്ട്. രോഗികളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ, ഞെരുക്കത്തിലിരിക്കുന്നവർ, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവ്, സമീപസ്ഥർക്ക് നല്ല കാവൽ, ഭിന്നിച്ചിരിക്കുന്നവർ, ചിന്നിപ്പോയിരിക്കുന്നവർ, കാണാതെ പോയിരിക്കുന്നവർ, വിലപിച്ചിരിക്കുന്നവർ, അഗതികള്, വിധവമാര്, ദരിദ്രര്, എല്ലാവരെയും, പാപികളെ, ആചാരിത്വത്തിന് അവർക്ക് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളെ, ഭൂമിയിലെ രാജ്യങ്ങളിൽ നിലനിരപ്പ് വാഴണം, മരിച്ചവർക്ക് ആശ്വാസം, എല്ലാം ഓർക്കുന്ന ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറേയേറെ പ്രാർത്ഥനകളുണ്ട്. ഇപ്പം ഈ ഭവാതിരിമയുടെ കൽപ്പന വരുമ്പോൾ അതിനകത്ത് ജന്മദിന വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും കൂടി ഈ ലിറ്റനിക്കകത്തൊരു രണ്ട് പ്രാർത്ഥനകൾ ഏതെങ്കിലും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ചേർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. ആരാധനകളെ കുറച്ച് മനോഹരമാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞൊരു വിശദമായ നോട്ട് പുരോഹിതന്മാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ അവര് ദൈവാലയങ്ങളിൽ വായിക്കും. അതിന്റെ നിർദ്ദേശം എങ്ങനെയാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അറിയുകയും ചെയ്യും. ആ സമയത്തൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ വിശുദ്ധ കുർബാന ഈ സമയത്ത് എല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ സമയത്താ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനുശേഷം വലിയ പാട്ട് കച്ചേരിയൊക്കെ വെച്ച് നമ്മൾ ജന്മദിന സ്തോത്ര പ്രാർത്ഥന വിവാഹ വാർഷികമൊക്കെ പ്രാർത്ഥിക്കുന്നു. അറിയാതെ സെക്രട്ടറി എഴുതാൻ വിട്ടുപോയെങ്കിൽ അവനെ അവന്റെ പങ്കിട്ട് കയറുന്നു. പുരോഹിതനോട് ചൂടാകുന്നു. ജന്മദിനം എഴുതിയതിന് കുറ്റം എഴുതിയില്ലേ കുറ്റം അടി ബഹളം അങ്ങനെയൊക്കെയുള്ള പിന്നെ ഗാനമേള നടത്തിയുള്ള പ്രാർത്ഥനകൾ പാട്ടുകൾ എന്നാ ഇങ്ങനെയല്ല ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നാ നല്ലതായിട്ട് അങ്ങ് പാടിയേക്കാമെന്ന് അച്ഛൻ വിചാരിക്കുന്നു. അങ്ങനെ അച്ഛൻ അറിയാവുന്ന ഇമ്പകരമായ പാട്ടുകളെല്ലാം ഇത്രത്തോളം സഹായിച്ചതും ഇനി സഹായിക്കാൻ പോകുന്നതെല്ലാം പാടുന്നു. കുർബാന കഴിഞ്ഞിട്ട് സമയങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. അപ്പം നമ്മൾ ഓരോന്നിനും അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ. അത് ഈ ലിറ്റനിയുടെ സമയത്താ, കാത്തലിക് ലിറ്റനിയുടെ സമയത്താ. അത് ഈവാനി തിരുമേനി വളരെ ശക്തമായിട്ട് പറയുമായിരുന്നു. അത് തിരുമേനി വളരെ ഞാൻ ഓർക്ക ഇന്ന് എനിക്ക് ആ കൽപ്പന ഇന്ന് മെയിൽ കിട്ടി. അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തിരുമേനിയെ പറ്റി തന്നെ ഓർക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി ഇപ്പം നിറവേറിക്കൊണ്ടിരിക്കുക ഓരോന്ന്. അത് ബാബാതിരുമേനിയുടെ കൽപ്പന വന്നേക്കുന്നതിനകത്ത് അതെല്ലാം ഉണ്ട്. അപ്പം അത് നമ്മൾ ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാം. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. പതിയെ പതിയെ നമ്മളത് ഉൾക്കൊള്ളും, അത് മനസ്സിലാകും. വിശുദ്ധ കുർബാനയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്, അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുന്നു. എന്നാൽ ഈ നമ്മുടെ പോളികാർപ്പസ് തിരുമേനിയുടെ പുസ്തകത്തിൽ അതിൻ്റെ ഒരു പ്രസക്തിയെ പറ്റി പറയുന്നുണ്ട്. അവിടെ ആ ലിറ്റനി ചൊല്ലേണ്ടതിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രസക്തി, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പ്രസക്തി ഇവിടെ വർദ്ധിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവിക സാന്നിധ്യബോധം ഉണ്ടാവേണ്ടത്. മനുഷ്യനെ സന്തോഷിപ്പി എന്റെ വാക്കുകളല്ല, ഇത് തിരുമേനിയുടെ വാക്കുകളാണ്. പുള്ളിക്കർപ്പസ് തിരുമേനിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മനുഷ്യനെ സന്തോഷിപ്പിക്കാനാണ് വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് പേരുകൾ വിളിച്ചു പറയുന്നതും കച്ചേരി പോലുള്ള പാട്ടുകൾ നടത്തുന്നതും പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയെ ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നതും. കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് മുൻപായിട്ടാണ് മഹാപുരോഹിത പ്രാർത്ഥന നടത്തിയതെന്ന് ഓർക്കുക. ഇപ്പൊ കർത്താവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെ ഓർക്കുന്ന സമയം കണ്ണിപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയും. അപ്പം അതിനോടനുബന്ധമായിട്ട് ആ കാര്യങ്ങളെല്ലാം അവസാനിക്കണം. കാരണം മഹാപുരോഹിത പ്രാർത്ഥനയാണല്ലോ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അപ്പോൾ അതിന് വളരെ പ്രസക്തമായ ഒരു പോയിന്റ്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴേ എനിക്ക് അത്ര അതിന്റെ പ്രസക്തി മനസ്സിലായത്. തിരുമേനി വളരെ പ്രസക്തമായ ഒരു പോയിന്റ് അവിടെ പറഞ്ഞേക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തിയോളജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കണം. അതിനുവേണ്ടി ഇന്ന് ഇന്ന് ഈ കൽപ്പനയും കൂടെ മെയിൽ വന്നപ്പോൾ ഞാനവിടെ ദൈവം നല്ലൊരു സമയമായല്ലോ ഇത്. കൽപ്പനയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനും വലിയൊരു സഭാപരമായ സിനോദോസിലെടുത്ത തീരുമാനമാണ് പുരോഹിതർക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് സഭ തന്നെ അത് അംഗീകരിച്ചല്ലോ. ഇത് ദൈവത്തിന്റെ ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയായിട്ട് ദൈവജീവാനി സിനിമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഞാൻ കരുതുന്നത്. ഇതൊക്കെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു. ഈ ദിവസം തന്നെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് സിനിമയുടെ പുസ്തകം വായിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ വായിച്ചു. അതിനെപ്പറ്റി ഇങ്ങനെ ഗ്രഹിച്ചു അടുത്ത ആഴ്ച എന്ത് പറയുന്നു എന്നുള്ളതിനെപ്പറ്റി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് മെയിൽ വരുന്നു, അതിനകത്ത് ഈ കൽപ്പന ഇങ്ങനെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രസക്തി നമ്മൾ ഓർക്കുക. അപ്പം യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥന, അത് പക്ഷേ കഷ്ടാനുഭവത്തിന് മുമ്പ് നടത്തിയതുകൊണ്ട് ഇവിടെയും കഷ്ടാനുഭവത്തെ സ്മരിക്കുന്നതിന് മുമ്പായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ധ്യാന പ്രാർത്ഥന കാർമ്മികൻ ആദ്യം ചൊല്ലുന്നു. അതിനൊപ്പം വിശുദ്ധ തിരിശരീര രക്തങ്ങൾ ഖണ്ഡിക്കുന്നത് പ്രാർത്ഥനാപൂർവ്വം നടത്തുന്നു. ആയതിന്റെ ക്രിയകൾ പൊതുജന സമക്ഷം അറിയേണ്ടതല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു വിവരക്കേട ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ച്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ലിച്ചനി പ്രത്യേകമായിട്ട് ചൊല്ലുകയും മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം നടത്താനുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ അവിടെ നടത്തുകയും ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവീയത നിങ്ങൾ പല ദൈവാലയങ്ങളിൽ നിന്നുള്ളവരുണ്ടല്ലോ. ഇനി ഒരു പക്ഷേ പുരോഹിതന്മാർ ഈ കാര്യങ്ങൾ പാവാട കൽപ്പന വായിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ നല്ല പോസിറ്റീവ് സെൻസ് നിങ്ങൾ എടുക്കണം. അല്ലാതെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഈ പരിപാടി ഒന്ന് നടക്കുക, അതൊക്കെ ഞങ്ങൾ പറയുന്ന പോലെ പോകണം, അല്ലെ എല്ലാത്തിനെയും ഞങ്ങൾ ശരിയാക്കുമെന്നൊന്നും പറഞ്ഞേക്കരുത്. അത് അതിന്റെ അർത്ഥത്തിൽ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതെന്ത് വിശുദ്ധ സഭ, എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾക്കറിയാൽ ഇവിടെ ഇവിടത്തെക്കാളും വലിയ, ഞാൻ ഓർക്കുക ഇപ്പൊ നാട്ടിൽ എങ്ങനെ ഇത് ഈ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നാട്ടിൽ ഇതിനേക്കാളെല്ലാം വലിയ ക്ഷേമമായിട്ട് ഇത് കഴിഞ്ഞിട്ട് വലിയ പാട്ട് കച്ചേരിയൊക്കെ നടത്തിയുള്ള സന്ധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് തന്നെ അതിന്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ വിശുദ്ധ കുർബാന എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്, അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത്. അതുകൊണ്ട് ഇത് അതിനകത്ത് ഇതിനകത്തെല്ലാം ഉണ്ട്. ഈ ലിറ്റി കാത്തലിക് ലിറ്റിനെയൊക്കെ ചൊല്ലുമ്പോൾ, ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ എല്ലാം അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ സുയോഭോ നടത്തുമ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഓർത്തും, രോഗികളെയും അനുതാപികളെയും വാങ്ങിപ്പോയവരെയും ദൂരെപ്പോയിരിക്കുന്നവരെയും പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെയും ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ഓർത്ത് ഏസി പ്രാർത്ഥനയാന്നുള്ളതേ ഉള്ളൂ. പരസ്യമായിട്ട് അന്നേരം ചൊല്ലുന്നില്ല, ഏസി പ്രാർത്ഥന ചൊല്ലി തന്നെയാണ് തുടങ്ങുന്നത്. ആ ത്രോണോസ് ഉദാശ ചെയ്ത സംഭവം മുതലെല്ലാം ഓർത്തുകൊണ്ടാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരെ എല്ലാം ദിവസങ്ങളിൽ അനുസ്മരിച്ചുകൊണ്ട്, ഇന്ന് വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാൻ സാധിക്കാതെ പോയവരൊക്കെ ഓർത്തുകൊണ്ടാ തുടങ്ങുന്നത് തന്നെ. അപ്പൊ പ്രാർത്ഥനകളെല്ലാം ഇഷ്ടംപോലെ അവിടെ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പിന്നെയും ഒത്തിരി സമയം മെനക്കെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നുള്ളത് ഈ ഫ്രാക്ഷന്റെ സമയത്തെ നമ്മുടെ ചേർന്ന് വരുന്ന കാത്തലിക് ലിറ്റിനിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അവസാനം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്നുള്ള അത് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഈ കാത്തലിക് ലിറ്റിനി മധ്യസ്ഥപ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ ആ സമയമാണ്. അല്ലെങ്കിൽ തിരശ്ശീല നീക്കിയതിനു ശേഷം പിന്നീട് കർത്തൃ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. കർത്തൃപ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോർഡ്സ് പ്രെയറിലേക്ക് നമ്മൾ ചേർന്ന സമയത്ത് ബലഹീനതകളെയും കുറവുകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പുത്രപദവി നഷ്ടപ്പെട്ട മുടിയനായ പുത്രൻ, സുഹൃത്തുപുത്രൻ വീണ്ടും അപ്പന്റെ പുത്രപദവിയിൽ എത്തിച്ചേർന്നതുപോലെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിച്ച് സുഹൃത്തുപുത്രനെ പോലെ അടുത്തു വരുന്ന നാം നിഷ്കളങ്ക മനസ്സോടും വിചാരവിശുദ്ധിയോടും നിർമ്മല നാവോടും ചൊല്ലുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും മഹാപുരോഹിത പ്രാർത്ഥനയുമാണ് പരിശുദ്ധ കടന്നുപോയ പിതാക്കന്മാര് പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തുന്നതിനും ക്രമീകരിക്കുന്നതിനുമായിട്ട് മാനദണ്ഡങ്ങളായിട്ട് ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ലോർഡ്സ് പ്രയർ ഇവിടെ നടക്കുകയാണ്. അവർ ഫാദർ എന്ന് നമ്മൾ വിളിക്കും. Since we have been adopted as children of God, the Father, Romans 8:15-17, Galatians 4:4-7. ഈ റോമൻസ് 8 ഒന്ന് വായിക്കാവോ? റോമൻസ് 8:15-17. സോറി,
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു.
നാം മക്കൾ മക്കളാണ്. അപ്പൊ നമ്മളെ മക്കളാണ്, നമ്മളെ പുത്രത്വ പദവി പ്രാപിച്ചവരാണ്. ലജ്ജയില്ലാത്ത മുഖത്തോടെ അപ്പാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുക. നമ്മളെ വിളിക്കുന്നത് തന്നെ അബോ ദുബിശുമായോ, അവർ ഫാദർ, അപ്പാ, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ വിളിക്കാം. ഇതൊക്കെ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് ആ ബോധ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പാ പിതാവേ എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാതിരിക്കരുത്, ചൊല്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്യരുത്. ഇത് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥന. നമ്മൾ ആ പേര് തന്നെ, കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അതല്ലാതെ മറ്റൊന്നും ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇല്ല. അതിനപ്പുറം നമ്മുടെ വാക്കുകളിട്ട് അമ്മാനെ വാടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈയിടെ ഒരു പെന്തക്കോസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടു. ഈ സീനിയർ പാസ്റ്റർ, അദ്ദേഹം കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത്തിരി വിവരമൊക്കെ വെച്ചു പുള്ളിക്ക്. അപ്പൊ പുള്ളി പറയുക, ഈ ചില ഇപ്പോഴത്തെ ചെറിയ പാസ്റ്റർമാര് പ്രാർത്ഥിക്കുന്ന കേട്ടാല് കടമ്പനാടിന്റെ കടം മാറ്റണമേ, ഓരോ അങ്ങനെ പുള്ളി പുള്ളി കുറെ ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കും. എന്നിട്ട് പറയും ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളും കൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നേ. അപ്പൊ ദൈവം പറയും, നീ അവിടെ ഇരിക്കടാ, ഞാൻ പോയി ഡിക്ഷണറി ഒന്ന് നോക്കട്ടെ, നീ എന്നാ കൈ പറയും നോക്കട്ടെ എന്ന് പറയും. എനിക്ക് അത് വളരെ രസകരമായിട്ട് തോന്നി. അവർക്ക് തന്നെ ബോധ്യം വന്നു തുടങ്ങി. എന്തുകൊണ്ട് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി, യേശുക്രിസ്തു പഠിപ്പിച്ച സിമ്പിൾ ആയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിയ പോലെ. ഇപ്പൊ കർത്താവിനോട് ഡിക്ഷണറി ഒപ്പേണ്ട കാര്യവും ഇല്ല, കർത്താവ് തന്നെ പറഞ്ഞതുകൊണ്ട് എല്ലാം അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ സഭ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ സീരിയസ് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, തമാശ ആയിട്ട് പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് ഇന്നു മുതൽ എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അങ്ങനെ വാഴ്ത്താനായിട്ട് നമുക്ക് വേറെ പ്രാർത്ഥനയൊന്നുമില്ല. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ ഉദരം, ഇതെല്ലാം വേദോസത്തിലുള്ള കാര്യമാണ്. ദൂതം പറഞ്ഞത്, എലിസബത്ത് പറഞ്ഞതായ കാര്യമാണ്. അപ്പൊ മറിയമനെ ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ ഈ രണ്ടു മൂന്ന് വാക്യങ്ങളല്ല വേറെ ഒന്നും നമുക്കില്ലെന്ന്. അപ്പൊ നമ്മൾ വേദോസ്തുതിയിൽ അതെല്ലാം പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. പ്രഭുസ്തനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. അതിനകത്ത് ആറു കൂട്ടം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് എന്നാ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അത് യേശു പിതാവിന്റെ നാമത്തെയാണ്. അത് യോഹന്നാൻ 17 മഹാപുരോഹിത പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനത്തിൽ കൂടി നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. യോഹന്നാൻ 17:1 വായിച്ച്.
ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, എന്തെന്നാൽ പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ.
അപ്പം പിതാവിൻ മഹത്വപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ പിതാവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ആ നാമം മഹത്വപ്പെടേണ്ടതിന്. അങ്ങനെ പുത്രനാം ദൈവം വിശുദ്ധനാകണമെങ്കിൽ നാം നമ്മുടെ പ്രവൃത്തികളെ ദൈവനാമ മഹത്വത്തിന് ഉതകുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. ദൈവത്തിന്റെ നാമം എങ്ങനെ മഹത്വപ്പെടുത്തേണ്ടത്, നമ്മുടെ വെളിച്ചം ലോകത്തിന് പ്രകാശിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നാം നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും എന്നുള്ളത് ഓർത്തിരിക്കണം. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അതെങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെടേണ്ടത്, നമ്മളിലൂടെയാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധമാണെങ്കിൽ മാത്രമേ, അതാ ഈ മഹാപുരോഹിത പ്രാർത്ഥനയെ പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ദിവസം മുഴുവൻ പഴയ നിയമ ലേവ്യാപുസ്തകം മുഴുവൻ ഓർപ്പിക്കുന്ന കാര്യ, മുതൽ ഓർപ്പിക്കുന്ന കാര്യ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇബ്രായ ലേഖനത്തിൽ നിന്നും തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ലേവ്യാപുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, അതിലൂടെയാണ് ദൈവത്തിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടാമത്, സ്വർഗസ്വനായ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം. രണ്ടാമത്തെ ദൈവത്തിന്റെ രാജ്യത്തെ പറ്റിയുള്ളതാണ്. എങ്ങനെയാ ദൈവത്തിന്റെ രാജ്യം, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യം അത് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പിന്നീട് വരുന്ന ഒരു വിഷയമാണ്. എന്നാലും ഒന്ന് വായിച്ച് ലൂക്കോസ് 17:21.
ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അത് അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു.
കേട്ടോ, അപ്പൊ അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഉള്ള വലിയൊരു ഉത്തരവാദിത്വം അത് പറയുന്നേ, എന്റെ രാജ്യം വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോ. പോട്ടെ, ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. പിന്നീട് പറയുന്നത്, നിന്റെ ദൈവഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം, നമ്മള് ദൈവത്തിന്റെ മക്കളായിട്ട് തീർന്ന്, നമ്മളെന്നും എപ്പോഴും തമാശ ആയിട്ട് പറയുന്നൊരു കാര്യമാണല്ലോ, നിന്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തിയിടണമേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിതങ്ങളെല്ലാം അങ്ങ് പറയും. നമ്മുടെ ഹിതം എന്നാ, നാളെ ഞങ്ങളുടെ കൊച്ചിന് ഇന്റർവ്യൂ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇന്ന് ഇന്ന് നിനക്ക് അറിയാവല്ലോ, നാളെ 10:30 ഇന്ന സംഭവം നടക്കാൻ പോകും, നിനക്ക് അറിയാവല്ലോ, 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 ദൈവത്തിനൊന്നും അറിയാൻ മേലല്ലോ. അത് കാരണം നമ്മളൊന്ന് പറഞ്ഞ ഉറപ്പിക്കുന്ന ഈ കാര്യം അല്ലേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനം, തിരുവിഷ്ടം, അതങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷേ ഈ ദൈവത്തെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞങ്ങ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. അതാ മാർത്തയെ മറിയൻ പ്രാർത്ഥിച്ചപ്പം മാർത്ത പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുകയ. മറിയ അല്ലെങ്കിൽ ഈ ചുരുക്കി പറഞ്ഞ ഇങ്ങനെ പറയാം, മാർത്ത ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ കേൾപ്പിക്കുക, ഒത്തിരി കേൾപ്പിക്കുക. മറിയ എന്നാ ചെയ്യുക? മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം, യേശു പറഞ്ഞ അല്പമേ വേണ്ട, അല്ല ഒന്ന് മതി, വേണ്ടു അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞു. അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നാ വനിതാ സമാജക്കാരായോണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഒത്തിരി ഒരാൾ വീട്ടിൽ വരുവാണെ ഒത്തിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കും. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ എന്നാ അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി. മാർത്ത ഒത്തിരി അടുക്കള പണിയാന്ന് നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. അപ്പൊ അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞ അന്ന് ഉച്ചക്ക് ഒരു കൂട്ടാൻ മതി എന്നാണ്, ഒരു കൂട്ടാൻ മതി എന്നാണ് അർത്ഥം. അല്ല, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാ ഒന്ന്, എന്താ ഒന്ന്? മാർത്ത ഒത്തിരി കാര്യങ്ങൾ കേൾപ്പിക്കുക, മാർത്ത ഒത്തിരി കാര്യങ്ങൾ കേൾപ്പിക്കുക. മറിയോ അവിടെ കാലിന്റെ ചോട്ടി വന്നേ, ആ നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഉണ്ടതാ കാര്യം, അതാ മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം. ദൈവത്തിൽ നിന്ന് കേൾക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് ദൈവഹിതം തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറണം. നമ്മൾ ഒത്തിരി അങ്ങ് കേൾപ്പിക്കുക, ഒത്തിരി അങ്ങ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളെ വിഷയങ്ങൾ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം, എന്നും കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിനൊന്നും അറിയാൻ മേല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മളൊന്ന് കേൾക്കണം, ദൈവത്തിന് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കണം. അതാണ് ദൈവത്തിന്റെ തിരുവിഷ്ടം വേണം നമ്മുടെ ജീവിതത്തിൽ, സ്വർഗത്തിലെ പോലെ അത് ഭൂമിയിലാകണം എന്നുള്ളത് ഓർത്തിരിക്കണം. നാലാമത് പറയുന്നതായ കാര്യം, അന്നൊന്നു വേണ്ടുന്ന അപ്പം. അപ്പം ആ വാക്ക് നിങ്ങൾ ഒരിക്കലും ആഹാരം ഒന്നും പറയരുത് കേട്ടോ. ഇനി എന്നെ കേൾക്കുന്ന ആരെങ്കിലും 10, 60, 70, 40, 30 വർഷമായിട്ട് സ്വർഗത്തിനായ പിതാവ് ചൊല്ലി ആഹാരം ആഹാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ആഹാരം എന്ന് പറയരുത്. അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് അപ്പമാണ്, ലഹ്മോ. ഇംഗ്ലീഷിൽ ചൊല്ലുന്ന തന്നെ ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ഫുഡ് എന്നാണോ? ആ ബ്രെഡാ, ബ്രെഡ് അപ്പമാ, അത് ഫുഡല്ല, ഫുഡെന്നല്ല ഉപയോഗിക്കേണ്ടത്. ലഹ്മോ എന്ന് വെച്ചാൽ അപ്പം. ആ അപ്പം എന്ന് പറഞ്ഞാൽ അതിന് വലിയ മീനിങ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. അപ്പം എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീര രക്തങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഈ ചാപ്പാടി ചാപ്പാടെന്നുള്ള രീതിയല്ല ആഹാരം. അതിന് ഒരു പ്രാഥമികാർത്ഥം അങ്ങനെ ഉണ്ട്, പക്ഷെ ഇന്നർ മീനിങ്ങിൽ അത് യേശുക്രിസ്തുവിന്റെ ശരീരം, കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിനും കൂടെ വേണ്ടിയുള്ള പോഷണവും അത് അപ്പം എന്ന് പറയുന്നത്. അത് കേവലം ശാരീരിക പോഷണത്തിനുള്ള ആഹാരത്തെ പറ്റി മാത്രമുള്ള പറച്ചിലല്ല ആ വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ മതി, അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അപ്പം ഞങ്ങൾക്ക് തരണം ഇന്ന് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ ദോർത്ത് വ്യാകുലപ്പെട്ടിരുന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ബേദലഹേം ബൈത്തോ ഇത് ലഹുമോ അപ്പം. ബേദലഹേം എന്ന് വെച്ചാൽ ബൈത്തോ, വീട്, ഹൗസ്. ഇത് ലഹുമോ, ഇത് എന്ന് പറഞ്ഞാൽ പൊസഷനാ കാണിക്കുന്നത്. ബൈത്തോദ് ലഹ്മോ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബ്രെഡ്സ് എന്ന, എന്നാൽ അപ്പത്തിന്റെ ഭവനം എന്നാണ് അർത്ഥം. അത് ആ അപ്പത്തിന്റെ ഭവനത്തിലാണ് കർത്താവ് ജനിച്ചത്. അപ്പം എന്നാൽ വയറ് നിറയ്ക്കുക എന്ന് മാത്രമല്ല യഹൂദന്മാർ അർത്ഥമാക്കിയിരുന്നു. സമാധാനവും സംതൃപ്തിയും കൂടി അതിനകത്ത് മീനിങ് ഉണ്ട്. വിശുദ്ധ യോഹന്നാൻ 6:26 നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു. വായിച്ച് യോഹന്നാൻ 6:26.
ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്.
അപ്പൊ അതാ അതിന്റെ കാര്യം, അതായത് അടയാളങ്ങൾ കാണുക. അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടല്ല, ലൗകികമായ കാര്യങ്ങൾ മാത്രമല്ല. അടയാളങ്ങൾ എന്തിനു വേണ്ടിയാ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് അടയാളങ്ങൾ കാണിച്ചു. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മള് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്ന അവന്റെ ശരീര രക്തങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ അടയാളം. അപ്പം നമ്മൾ അത് കണ്ട് തൃപ്തരാകണമെന്നൊരു മീനിങ് കൂടി അപ്പം എന്ന വാക്കിനകത്തുണ്ട്. അപ്പോൾ ലൗകികമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ല പ്രാധാന്യമെന്ന് നമ്മളെ മനസ്സിലാക്കിയിരിക്കും. പിന്നെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം. അവിടെയും നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നമ്മുടെ ഭാഗം എന്നാ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വിശുദ്ധ മത്തായി 18:35 വായിച്ചു.
നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കഴിഞ്ഞാൽ സ്വർഗസ്വനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും.
എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല നമ്മളോട്. അപ്പൊ നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എങ്ങനെയാണ് നമ്മളോട് ക്ഷമിക്കേണ്ടത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ആദ്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഈ 60 കൊല്ലമായിട്ട് സഹോദരിയോട് സംസാരിക്കാതെയും അപ്പനും അമ്മയെയും ഒന്ന് ഫോൺ വിളിക്കുകയും ചെയ്യാതെയും കഞ്ഞി കൊടുക്കാതെയും ഭർത്താവിനോട് മിണ്ടാതെയും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം അടിയും ബഹളവും എല്ലാം ഉണ്ടാക്കി വെച്ച് എന്ന് ഇരുന്ന് കുത്തിയിരുന്ന് കൊട്ടയ്ക്കാ കുറയ്ക്കാന്നും പറഞ്ഞ് ഉറക്കത്തിനായ വിധാന്തി പ്രാർത്ഥിച്ച് കേൾക്കത്തില്ലെന്ന് ചുരുക്കം സിമ്പിൾ മീനിങ്ങിൽ. അത് കേൾക്കുകയില്ല, വെറുതെ പ്രാർത്ഥിക്കാന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അത് ചെയ്യണം. ആദ്യം ആദ്യം ചെയ്യണം, അത് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ കടക്കാരോട് എത്ര വലിയ പാപം തിന്മ നമ്മൾ ചെയ്ത് നമ്മളോട് ചെയ്തവരുമാകട്ടെ, അവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് വേണം നമ്മുടെ കടങ്ങളും പാപങ്ങളും നമ്മളോട് ക്ഷമിക്കണം എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു മീനിങ് തിരുമേനി നല്ല എനിക്കത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഒറ്റ സെന്റൻസ് എഴുതിയിട്ടുണ്ട്, കടം എന്നത് നാം ഗുരുകാരണവന്മാർക്കും മാതാപിതാക്കൾക്കും ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കുക. കടം എനിക്കൊരു പുതിയ ഇൻസൈറ്റ് ആയിരുന്നു അത്, സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് കടം പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മുടെ ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതാരോടാ? നമ്മുടെ മാതാപിതാക്കളോടും ഗുരുകാരണവന്മാരോടും. ഞാൻ അതുകൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞു. സഹോദരങ്ങളോട്, ഗുരുകാരണവന്മാരോട്, മറ്റുള്ളവരോട്, പുരോഹിതന്മാരോട്, നമുക്ക് മാതൃക നൽകുന്നവരോട്, നമ്മളുടെ ജോലിയിലെ നമ്മുടെ ചെറിയവരോ വലിയവരോ ആരുമാകട്ടെ, നമുക്ക് നല്ല മാർഗദർശനങ്ങൾ നൽകുന്നവർ, അവരോടൊക്കെ നമുക്കൊരു ഒരു 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 കടമുണ്ട്, നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. എനിക്കൊന്നും അത് ഭാരത സംസ്കാരത്തിൽ കുറച്ചുകൂടി നല്ല ഒരു സിസ്റ്റം ഉണ്ടത്. പ്രായകാരെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതും നമ്മുടെ ആ ഏഷ്യൻ കൾച്ചറിൽ അത് കൂടി. ഇന്ന് ഞാനൊരു അറബി കമ്മ്യൂണിറ്റിയെ കാണാനായിട്ട് ഞാനിങ്ങനെ വളരെ പാസ് ചെയ്ത് പോയപ്പോൾ, അവരുടെ കമ്മ്യൂണിറ്റി ഞാൻ പോയതല്ല, പാസ് ചെയ്ത് പോയപ്പോൾ കണ്ടതായ ഒരു കാര്യം, അവിടെ നമ്മുടെ ഈ അമേരിക്കയിൽ വന്ന് ഇവിടുത്തെ ജനറേഷൻ, ഇവിടെ ജനിച്ച ഒരു ഒരു യുവാവായിരിക്കണം അദ്ദേഹം. പ്രായമായ ഒരാൾ അവർ അയാളുടെ അരികിലേക്ക് വരുമ്പോൾ ചാടി എഴുന്നേറ്റ് റെസ്പെക്ട് ചെയ്ത് കസേര ഇരിക്കാൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് കണ്ട ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് കണ്ട ഒരു കാര്യം, എനിക്ക് വളരെ അത് ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മുടെ അപ്പം ഞാൻ ഓർത്തു നമ്മുടെ ഭാരത സംസ്കാരത്തിലും ഏഷ്യൻ കൾച്ചറിലും ഒക്കെ അതുണ്ട്, പക്ഷെ ഇവിടുത്തെ ആൾക്കാരോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമുക്കത്. ശരി, അവർ പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കും. അവിടെ ഇരുന്നാൽ എന്നാ കുഴപ്പം, ഒറ്റയ്ക്ക് കയറി ഇരുന്നാൽ എന്നാ കുഴപ്പം, അച്ഛൻ ഇരിക്കുമ്പം അച്ഛൻ്റെ കൂട്ടത്തിൽ കയറി വലതുവശത്ത് ഇരുന്നാൽ എന്നാ കുഴപ്പം, അല്ലെങ്കിൽ പ്രായമായ ഒരാൾ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്നാ കുഴപ്പം, അല്ലെ കരുമേ കാലും കയറ്റി വെച്ചിരുന്നാൽ തന്നെ കുഴപ്പം, അയാൾക്ക് വേറെ സീറ്റ് കാണും, അവിടെ കാണാൻ പോയിരിക്കട്ടെ. ഈ വേദപുസ്തകത്തിൽ ധാരാളം ഇടങ്ങളിൽ, ലവ്യാപുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യം, പ്രായമായവരോട് നമ്മൾ ബഹുമാനം കാണിക്കണം എന്നുള്ള, നരച്ച തലയെ ബഹുമാനിക്കണം. അത് യുവജനം നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം. അത് അമേരിക്കയിലാണേലും യൂറോപ്പിലാണേലും ഇന്ത്യയിലാണേലും എവിടെ ആണെങ്കിലും നമ്മളത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. അതൊരു ചെറിയ കാര്യമാണ്, നേരിട്ട് കാണുമ്പോൾ ഉള്ള കാര്യം. അതുകൂടാതെ നമ്മുടെ ഒബ്ലിഗേഷൻസ് ധാരാളം ഉണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പഠിക്കുക, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ അവസാനം നമ്മൾ പറയുന്നത് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു മഹാപുരോഹിത പ്രാർത്ഥനയിൽ നാം കാണുന്നു വിശുദ്ധ യോഹന്നാൻ 17:15, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കൊണ്ട് അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അതാ മഹാപുരോഹിത പ്രാർത്ഥന എന്നുള്ളതാ. അതും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നത്. അത് സ്വസ്ഥാപിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചു, പിന്നീട് മഹാപുരോഹിത പ്രാർത്ഥനയിലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നഹൂമിന്റെ പുസ്തകം 2:1, നഹൂമിന്റെ പുസ്തകം 2:1 ഞാൻ വായിക്കാം. അത് ഇങ്ങനെയാ, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഇത് പ്രവാചകനിലൂടെ പറയുമ്പോൾ സർവശക്തന് നമ്മളുള്ള കരുതലാണ് കാണുന്നത്. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, ആ പരീക്ഷയിൽ പോയി ചാടി വീഴാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. സംഹാരകൻ, പരീക്ഷ നിനക്കെപ്പോഴും സംഹാരകൻ, പരീക്ഷ, പ്രലോഭനം അതെപ്പോഴും നിനക്ക് എതിരെ കയറി വരിക. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഒന്ന് പത്രോസ് 5:8 വായിച്ച് ഒന്ന് പത്രോസ് 5:8
നിർമ്മകരായിരിക്കുകയും ഉണർന്നിരിക്കുകയും നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വരെ തിരിഞ്ഞിച്ചു നടക്കുന്നു.
യാക്കോബ് 4:7 അപ്പോ ഉണർന്നിരിക്കണം, ഈ പിശാചിനെ അവിടെ എതിർത്ത് നിൽക്കണം. അതാ ഓർപ്പിക്കുന്നു. 4:7 വായിച്ചു.
ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
ആ പിശാചിനോട് എതിർത്ത് നിൽപ്പി നമ്മളെ ഈ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ പറയുന്ന വാക്യം പോലും പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന. പക്ഷെ ഈ വാക്യം തുടങ്ങിയപ്പോൾ വായിച്ചു കേട്ടില്ലേ, എന്നാ ചെയ്യണമെന്നാ പറഞ്ഞു? പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിന് മുമ്പ് എന്നാ
ചെയ്യണം?
വേണ്ട, അതാ കാര്യം. ദൈവത്തിന് കീഴടങ്ങണം, ദൈവത്തിന് കീഴടങ്ങണം, ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. നമുക്ക് ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ദൈവത്തിന് കീഴടങ്ങിയല്ല, ദൈവത്തിന് കീഴടങ്ങത്തില്ലല്ലോ, പിന്നല്ല ദൈവത്തിന് കീഴടങ്ങും. അല്ലെങ്കിൽ നമ്മളെ കീഴടങ്ങാൻ പഠിക്കണം. ഈ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, ഞാൻ ഈ പറയുന്ന എല്ലാ വചനത്തിന് സപ്പോർട്ടുണ്ട് കേട്ടോ, ചുമ്മാ അല്ല ഞാൻ പറയുന്നത്. ഭാര്യമാരെ, എല്ലാ വിവാഹ ശുശ്രൂഷയിൽ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. ഈ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മള് വനിതാസമൂഹത്തിന്റെ ക്ലാസ്സാണല്ലോ, ഭർത്താക്കന്മാരോടൊന്നും പറയണ്ട. ഈ അടങ്ങിയിരിക്കട എന്ന് പറയുന്ന ആരോടാ? രണ്ട് പിള്ളേരുണ്ട്, ഒരുത്തൻ ഭയങ്കര കുസൃതി, ഒരുത്തൻ അവിടെ ചുമ്മാ ഇരിക്കുക. ഇതിൽ ആരോടാ അടങ്ങിയിരിക്കട എന്ന് പറയുന്നത്? അപ്പം ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി പറയണമെങ്കിൽ, അന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും കാര്യം? അന്ന് നമ്മളൊന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞു. അന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും
കാര്യം?
അന്നും എന്ന് ജിജിയ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു. അന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്, ഇന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മള് ചിന്തിക്കുക, ഇന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ്, നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ബലം ദൈവം നമുക്ക് നൽകും എന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, അത് അതാണ് കറുത്ത പ്രാർത്ഥനയിൽ. നമുക്ക് മുൻപോട്ട് പോകാം. നമ്മെക്കുറിച്ചും നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന തിരുമേനി ഒരു വിശദീകരണം കൂടി അവിടെ നൽകുന്നു. തന്റെ സമീപമുള്ള ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നതോടൊപ്പം പിന്നീട് വിശ്വസിക്കാനിരിക്കുന്നവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. ഈ തിരുമേനി ഇതിനൊന്നും ബേസ് ചെയ്തേക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണെന്ന് അറിയാമല്ലോ. ഞാനത് നേരത്തെയും പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശുദ്ധ കുർബാനയെ തിരുമേനി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ നമ്മളെ കുറിച്ചും കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് തിരുമേനി ഓർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവരെ എന്നാണ്. വിശുദ്ധ കുർബാനയിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാറുണ്ട്. ഈ ആറും തത്വത്തിൽ നമ്മളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെ ആറ് കാര്യങ്ങൾ പറഞ്ഞത്? ഒന്ന് ദൈവത്തിന്റെ നാമം, രണ്ട് രാജ്യം, മൂന്ന് തിരുവിഷ്ടം. ഇത് മൂന്നും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിക്കുന്നതായ കാര്യം, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ തിരുവിഷ്ടം. പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളെ പറ്റി പറയുന്ന അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ. അപ്പം നമ്മളോടുള്ള ക്ഷമ, പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മുഖത്ത് നിന്നേക്കും നിനക്കുള്ളതാകുന്നുവെന്ന് കൺക്ലൂഡിങ് സെഷൻ. അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെയാണ് അതും വിരലിൽ ചൂണ്ടുന്നത്. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീക്ഷന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണം. മുമ്പേ നമ്മൾ വായിച്ചു കേട്ടതാ അത്, ലൂക്കോസ് 17:21. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. ഈ കർത്ത പ്രാർത്ഥന നാം വ്യക്തികളായി തന്നെ വിശദീകരിക്കപ്പെടേണ്ടതിന്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തികൾ കൂടുന്നതാണല്ലോ സമൂഹവും സഭയും. നാം ഓരോരുത്തരും നന്നായാൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് നരകമായിരിക്കും എന്ന് തിരുമേനി വിവക്ഷിക്കുന്നു. അതുകൊണ്ട് കർത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അതിനോട് ഓർത്തിരിക്കുന്നതും നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് അടുത്തത് ഒരു 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 പ്രയർ പ്രയർ അത് വേരിയബിൾ ആയിട്ടുള്ള ഒരു പ്രയർ ചൊല്ലിയതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പുരോഹിതൻ പറയുന്നു. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രതിവാക്യം. പിന്നീട് സെക്കൻഡ് ഇൻക്ലിനേഷൻ ആണ്, സെക്കൻഡ് ഇൻക്ലിനേഷൻ. ബാർക്കിമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ കർത്താവും ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു എന്ന് നമ്മളെ ഏറ്റു പറയുന്നു. വീണ്ടും ഒരു പ്രാർത്ഥനയും കൂടി ചൊല്ലുന്നു. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം തേർഡ് ബെനഡിക്ഷൻ ആണ്, തേർഡ് ബെനഡിക്ഷൻ. തേർഡ് ബെനഡിക്ഷൻ ക്രിസ്തുനാമത്തിലാണ് ചെയ്യുന്നത്. തഹവേ തൈബൂസോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, മേ ദ ഗ്രേസ് ആൻഡ് മേഴ്സീസ് ഓഫ് ദ ഹോളി ആൻഡ് ഗ്ലോറിയസ് ട്രിനിറ്റി അൺക്രിയേറ്റഡ് സെൽഫ് എക്സിസ്റ്റൻസ് ഇറ്റേണൽ അഡോറബിൾ ആൻഡ് ഓഫ് വൺ എസൻസ് ബി വിത്ത് യു ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫോർ എവർ ആൻഡ് എവർ എന്നാണ് തേർഡ് ബെനഡിക്ഷൻ പറയുന്നത്. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും എന്നുള്ള ആ ഒരു ബെനഡിക്ഷൻ നമ്മൾ ഇവിടെ കാണുകയും ചെയ്യും. അതിനുശേഷം എലിവേഷൻ ഓഫ് ഹോളി മിസ്റ്ററീസ് ആണ്. അതിനു മുമ്പായിട്ടാണ് ഇൻക്ലിനേഷനും ബെനഡിക്ഷനും ഒക്കെ നമ്മൾ കാണുന്നത്. ബാർക്കിമോർ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം എന്ന് പുരോഹിതന്റെ ഒരു ക്ഷമിക്കണം ശുശ്രൂഷക്കാരന്റെ ഒരു ഇൻവിറ്റേഷൻ, ഇൻവിറ്റേഷൻ ടു കമ്മ്യൂണിയൻ ആണ് അത്. The deacon then instructs the faithful to stand with fear and trembling as they are being called to receive communion. Through the elevation of the holy mysteries, the priest invites the faithful to approach and receive the body and blood of our Lord. Until the 10th century, the holy mysteries were brought to the people immediately after this invitation to communion and distributed with remarkable simplicity. Today, however, the elevation is followed by the intercessory prayers during with curtain drawn so that the priest and deacons may commune first. When the curtain is drawn open, the priest then process the holy mysteries to be distributed to the faithful. ഇവിടെ എലിവേഷൻ ഓഫ് ദി ഹോളി മിനിസ്ട്രീസ് ആണ്, വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു എന്നുള്ളത്. നമ്മൾ ഖണ്ഡിപ്പിന്റെ സമയത്ത് ഓർത്തത് കഷാനുഫ് ഉയർപ്പും വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഈ എലിവേഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ എലിവേഷൻ ടൈമില് രഹസ്യങ്ങളുടെ ആഘോഷം സ്വർഗാരോഹണത്തെയാണ് സൂചിപ്പിക്കുന്നത്. Denotes the ascension of Jesus Christ. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഉണ്ട്, പലരും ചോദിക്കുന്നതാണ്. ആഘോഷത്തിന് തൊട്ടു മുമ്പ് കാർമികൻ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു എന്നുള്ളത്. മറുപടിയായിട്ട് ജനം പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല, ആമേൻ എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ മൂന്ന് പേര് നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് അവർ വഴിയായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോ ഈ ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ, അപ്പൊ പിന്നെ നമുക്ക് കുർബാന അനുഭവിക്കാൻ പറ്റുകയല്ലോ എന്നുള്ള ഒരു ചോദ്യം ചിലപ്പോഴെങ്കിലും മനസ്സിൽ തോന്നും. അതിനുള്ള മറുപടി താഴെ മൂന്നായിട്ട് നൽകിയിരിക്കുന്നു. തിരുമേനിയെ മറുപടി പറയുക, താഴെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ, തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. എന്ന് പറഞ്ഞാൽ ഈ അവര് മാത്രമേ പരിശുദ്ധരായിട്ടുള്ളെങ്കിൽ അവരിപ്പോ ആരുടെ കൂടെ എന്നാ? അവര് നമ്മുടെ കൂടെ, അവര് നമ്മളോട് കൂടെ ഉണ്ട്. അവര് തിരുമേനി അത് വളരെ മനോഹരമായിട്ട് അതിന്റെ വിശദീകരണം, വളരെ സിമ്പിൾ സെന്റൻസുകളിൽ നൽകിയേക്കുക. അപ്പോൾ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഒരു വാക്യം ഒന്ന് ഒന്ന് വായിച്ച് 17:21 ഒന്ന് വായിച്ച് യോഹന്നാൻ 17:21
നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവ് എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ.
മതി മതി മതി, അതാണ് ആ പ്രാർത്ഥന. പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ സത്യത്തിൽ അവിടെ ഈ നമ്മുടെ പ്രൊക്ലമേഷൻ ഉണ്ടല്ലോ, ഡിക്ലറേഷൻ ആണ്. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഹോളി ട്രിനിറ്റിയില് ദേർ ഈസ് നോ അതർ ഗോഡ് ഹെഡ് ഇൻ ദ ഹോളി ട്രിനിറ്റി എന്നൊരു മീനിങ് ഞാനുണ്ട്. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ നാലാമതൊരു ആളത്വം ദൈവത്വത്തിലില്ല എന്നും കൂടെ ഉണ്ട്. ത്രിത്വ ദൈവത്തെ നമ്മള് ത്രിത്വ ദൈവത്തെ ഓർമ്മിക്കുന്ന ട്രയൂൺ ഗോഡിനെ ഓർമ്മിക്കുന്ന ദൈവത്വത്തെ ഓർമ്മിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തിരുമേനിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ചേർത്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ ത്രിത്വ ദൈവം, പരിശുദ്ധനായിരിക്കുന്ന ത്രിത്വ ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പരദേശവാസത്തിന്റെ പ്രഥമവും പ്രധാനവുമായ കാര്യം ത്രിത്വത്തോട് ചേർന്ന് പോവുക എന്നതാണ്. അവന്റെ സ്വരൂപത്തിലും ഛായയിലുമാണല്ലോ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവം വഴി പുത്രൻ തമ്പുരാൻ നമ്മിൽ വസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, നാം അവന്റെ മന്ദിരമാകുന്നു. 1 കൊരിന്ത്യർ 3:16 ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാതിരിപ്പാനായിട്ടാണ് ആദാമിനെ ഹവ്വായി ഏദനിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ നമുക്കത് ലഭിക്കുന്നു, പക്ഷേ ഏറ്റുപറച്ചിലും പശ്ചാത്താപവും ഒരുക്കുവോ അതിന് ആവശ്യമാണ്. അപ്പോൾ പരിശുദ്ധനായ ഏകപിതാവ്, പരിശുദ്ധനായ ഏകപുത്രൻ, പരിശുദ്ധനായ ഏറുഹ, ആ വിശുദ്ധർ ഇപ്പോൾ നമ്മളോടുകൂടെ ഉണ്ട്. നമ്മളോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പള്ളിക്കകത്തുണ്ടെന്നല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തോട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ആ നമ്മുടെ ഉള്ളിലുള്ള ദൈവം യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പോലെ, പിതാവേ ഞാൻ നിന്നിലും എന്നിലും ആയിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. അതുകൊണ്ട് നിന്റെ നാമത്താൽ ഇവരെ വിശദീകരിക്കണം. ആ പൂർണ്ണത ഉണ്ടാകണം. ഇതെല്ലാം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മറ്റാർക്കോ വേണ്ടി എവിടെയോ വെച്ചിരിക്കുന്ന വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് ബ്രാക്കറ്റിലിട്ട് മാറ്റി വെച്ചേക്കുന്ന കാര്യങ്ങളല്ല, അതെല്ലാം നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാ. ഈ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും വിശുദ്ധരായിരുന്നത് പോലെ തന്നെ ആ വിശുദ്ധിയുടെ ഒരു അല്പം പോലും ചോർന്നു പോകാതെ എനിക്ക് നിങ്ങൾക്കും നൽകാനായിട്ട് ദൈവത്തിന് തിരുമനസ്സാണ്. അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. സമയം കഴിഞ്ഞതുകൊണ്ട് ഇന്ന് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ.
ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതിരുന്നതൊക്കെ മനസ്സിലാക്കി തന്നു. ഇനിയും കുറച്ചുകൂടെ റെസ്പെക്ട്ഫുള്ളായിട്ടും നല്ല ആത്മീയമായിട്ടും കുർബാനയിൽ പങ്കെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു അച്ഛൻ. ഒരുപാട് പ്രിപ്പറേഷൻ അച്ഛന്, ഇതിന് ഒരുപാട് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല അച്ഛൻ, എന്നും ചെല്ലുന്ന കുർബാനയിലുള്ള കാര്യങ്ങളല്ലേ. പ്രത്യേകിച്ചൊന്നും അനൗൺസ്മെന്റ് ഇല്ല. അടുത്ത ആഴ്ച നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ബിനിയച്ചൻ റെവലേഷൻ പഠിപ്പിക്കും. പി സി അച്ഛൻ കുബാനയെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കും. അത് മാത്രമേ ഉള്ളൂ അനൗൺസ്മെന്റ് ആയിട്ട്.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരെയും ബുദ്ധിമുട്ടിലൂടെയും നൊമ്പരത്തിലൂടെയും കടന്നു പോകുന്നവരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർ അത് തുടർന്നും ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. എന്റെ അനുഗ്രഹത്തിന്റെ കൈ ഞങ്ങൾ ഇന്ന് വലിച്ചു കളയരുത് എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടി സദാ വർദ്ധിച്ചുമാറാകട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണം. രക്ഷിതാവായ ഉദ്ദേശം ശുദ്ധമുള്ള റോഡ്, ശുദ്ധമുള്ള നിന്റെ കുടീരത്തിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവെ, നേരമൊക്കെയും കാലമൊക്കെയും എല്ലാ സ്ഥലത്തും നിന്റെ ദൈവത്തിന്റെ ചിറകിന് കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. മറച്ചു മറച്ചത് പുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗം ഉപവാസം ഞങ്ങളെല്ലാവരോടും നോമിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും കർത്താവെ, ഈ ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടും എപ്പോഴും എന്നും എന്നേക്ക് സദാ വർദ്ധിച്ചിരിക്കും മാറാകണമേ.
Good night, everyone. താങ്ക് യു.
ഓക്കെ, താങ്ക് യു. ബൈ.